തന്നിൽ ആശ്രയിക്കുന്നവർ ഒരു നാളും ലജ്ജിച്ചു പോകയില്ല എന്ന് പറഞ്ഞ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിച്ചുകൊണ്ട് ഇന്നത്തെ ചിന്തയിലേക്ക് പ്രവേശിക്കട്ടെ. സങ്കീർത്തനം 34:1 ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേലിരിക്കും. അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേലിരിക്കും, കാരണം എൻ്റെ യഹോവ എന്നെ വഴി നടത്തുന്നു. നന്ദിയുള്ള ഹൃദയത്തോടെ ഞാൻ അവന് സ്തോത്രം ചെയ്യും. ജീവിതത്തിൽ കയ്പോ മധുരമോ എന്തു തന്നെയായാലും ദൈവത്തിന് സ്തോത്രം ചെയ്യുവാൻ മറക്കരുത് എന്ന അഭ്യർത്ഥനയോടെ ഇന്നത്തെ ചിന്തയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. വില്യം എവാർഡ് എന്ന് പറയുന്ന ദൈവദാസന് എഴുതിയ ഒരു വരി, ഗോഡ് ഗേവ് യു എ ഗിഫ്റ്റ് ഓഫ് 86,400 seconds ടുഡേ. ഹാവ് യു യൂസ്ഡ് 1 ടു സേ താങ്ക് യു? ബിറ്റർനെസ് ബിക്കം സ്വീറ്റ്, കയ്പും മധുരവും. ഒരു സംഭവകഥയോടെ നമുക്ക് ആരംഭിക്കാം. 30 വയസ്സുള്ള ഒരു യുവാവ് തൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ച ഒരു നിമിഷത്തെപ്പറ്റി സാക്ഷിക്കുകയുണ്ടായി. കണ്ണുനീരോടെയാണ് അദ്ദേഹം ദൈവത്തിന് നന്ദി പറഞ്ഞത്. ക്രൈസ്തവ കുടുംബത്തിൽ ജനിച്ചു എങ്കിലും ക്രിസ്തുവിൽ നിന്നകന്ന യുവാവ് ജീവിപ്പാൻ കാരണമായി. അതിൻ്റെ പ്രധാന കാരണം മദ്യപാനിയായ അവൻ്റെ പിതാവ് തന്നെയായിരുന്നു. അവൻ്റെ ഭവനത്തിനടുത്തൊരു സംഗീത വിദ്യാലയമുണ്ട്. വെറുതെ സമയം ചെലവഴിക്കുവാൻ അവിടെ ചെന്നിരുന്ന അവൻ ക്രമേണ അവിടുത്തെ പാട്ടുകൾ ശ്രദ്ധിക്കുകയും അവിടുത്തെ ഉപകരണങ്ങളൊക്കെ തൊടുവാനും ആരംഭിച്ചു. ഓരോ ഉപകരണവും അവൻ്റെ കൈകൾക്ക് വഴങ്ങിക്കൊടുത്തു. ക്രമേണ അവൻ അവിടുത്തെ ഒരംഗമായി മാറി. എന്നാൽ അതോടൊപ്പം തന്നെ മദ്യപാനിയായ പിതാവിൻ്റെ സ്വഭാവ വൈകൃതം അവനെയും ബാധിച്ചു. മദ്യപാനിയായ പിതാവിൻ്റെ മകൻ അപ്പനേക്കാൾ ഒരു പടി കൂടി കടന്ന് കഞ്ചാവിൻ്റെയും ലഹരിയുടെയും ലഹരിയും ആസ്വദിച്ചു തുടങ്ങി. വിദ്യാലയത്തിൽ നിന്നും സംഗീത വിദ്യാലയത്തിൽ നിന്നും നടപടി ദൂഷ്യം മൂലം അവൻ പുറത്താക്കപ്പെട്ടു. വെറുതെ സമയം ചെലവഴിക്കുവാൻ അതിൻ്റെ പടിയിലിരുന്ന പാട്ടുകൾ കേട്ടവന് ഇപ്പോൾ പടിയിൽ പോലും ഇരിക്കുവാൻ കഴിയാത്ത അവസ്ഥയിലായി. ആ പടവുകളിലിരുന്ന് കഞ്ചാവ് ബീഡി വലിച്ച് അവൻ സമയം കഴിച്ചു. ഒരു ദിവസം അടുത്തുള്ള കലിങ്കിലിരുന്ന് കഞ്ചാവ് ബീഡി വലിക്കുന്നവന് അകത്തുള്ള പാടുന്ന പാട്ടിൻ്റെ റിഹേഴ്സൽ കേൾക്കുകയുണ്ടായി. അവിടെ പാടിയ പാട്ടിൻ്റെ വരികൾ അവൻ്റെ ഹൃദയത്തെ തൊട്ടു. പാപക്കുഴിയിൽ നിന്ന് വീണ് തകരാതെ പുതുഗാനം എൻ്റെ നാവിൽ തന്ന ഉറപ്പുള്ള പാറയിൽ നിർത്തി എന്നർത്ഥമുള്ള ആ വരികൾ അവൻ്റെ ഹൃദയത്തെ ഇളക്കി. പെട്ടെന്ന് അവൻ്റെ ഉള്ളിലൊരു കൊല്ലിയാൻ മിന്നുന്നത് പോലെ അവന് തോന്നി. ആ കഞ്ചാവ് ബീഡി വലിച്ചവൻ ദൂരെ എറിഞ്ഞു. ആ പടിയിലിരുന്നവൻ കരയാൻ തുടങ്ങി. അകത്ത് പാട്ട് തുടർന്നുകൊണ്ടേയിരുന്നു. കുറേ നേരം വെളിയിൽ നിന്ന് കരഞ്ഞവൻ നേരെ ഓടി ആ സംഗീത വിദ്യാലയത്തിനകത്ത് കയറി തന്നെ പുറത്താക്കിയ ഗുരുവിൻ്റെ മുമ്പാകെ കൈകൾ കൂപ്പി നിന്ന് കുറേ നേരം കരഞ്ഞു. അവൻ്റെ അനുതാപത്തിൻ്റെ കണ്ണുനീറാണ് അതെന്ന് മനസ്സിലാക്കിയ ഗുരു അവനെ ഒന്ന് തൊട്ടു. ആ സ്പർശനം കണ്ടപ്പോൾ അവിടെ പാടിക്കൊണ്ട് നിന്ന കുഞ്ഞുങ്ങൾ അതിൻ്റെ അടുത്ത വരികൾ പാടി, യേശുവേ രക്ഷക നിന്നെ ഞാൻ സ്നേഹിക്കുന്നു എന്ന വരികൾ പാടി. അവനും അവരോടൊപ്പം ഒന്നിച്ചു പാടി. അവരെല്ലാവരും ഒന്നിച്ച് നഷ്ടപ്പെട്ടു പോയവനെ മടക്കി ലഭിച്ചതിൻ്റെ സന്തോഷം, നന്ദി ദൈവത്തെ അറിയിച്ചുകൊണ്ട് അവർ പാടി ദൈവത്തെ സ്തുതിച്ചു. ഇന്ന് നന്ദി എന്ന് പറയുന്നത് എല്ലാ വശത്തും നഷ്ടപ്പെട്ട ഒരു കാലത്താണ് നാം ജീവിക്കുന്നത്. നന്ദി പറയുകയോ നന്ദി സൂചകമായി ഒരു പുഞ്ചിരി കൊടുക്കുകയോ ചെയ്യാൻ ആരും തയ്യാറാകുന്നില്ല. അന്നും ഇന്നും എന്നുമുള്ള ഒരു മനുഷ്യൻ്റെ സ്വഭാവവൈകൃതമാണ് ഈ നന്ദിയില്ലാത്ത സ്വഭാവം. പുറപ്പാട് പുസ്തകം 15-ാം അധ്യായത്തിൻ്റെ 22 മുതൽ 27 വരെയുള്ള ഭാഗത്ത് ശൂർ മരുഭൂമിയിലെത്തിയ ഇസ്രായേൽ ജനം മാറായിലെ വെള്ളം കയ്പായതിനാൽ മോശയോട് പിറുപിറുക്കുന്നത് കാണാം. അടിമത്വത്തിൽ കഴിഞ്ഞ അവർ അവിടെ കിടന്ന് നിലവിളിച്ചപ്പോൾ എൻ്റെ ജനത്തിൻ്റെ നിലവിളി ഞാൻ കേട്ടു എന്ന് പറഞ്ഞ് അവരെ രക്ഷിക്കുവാൻ ദൈവം മോശയച്ചു. ബാധകളൊക്കെ മിസ്രയേമിന് വന്നപ്പോൾ ഇസ്രായേലിന് ഒരു ബാധയും തൊട്ടില്ല. ഇതിനൊന്നും അവർ ദൈവത്തോട് നന്ദി പറഞ്ഞില്ല. തുടർന്ന് ചെങ്കടൽ കരയിലെത്തിയപ്പോൾ മുൻപിൽ ചെങ്കടൽ, പുറകിൽ ശത്രു, മുമ്പോട്ട് പോകുക എന്നുള്ള ആഹ്വാനത്തോടെ അവരെ മുമ്പോട്ട് നടത്തിയ ഒരു ദൈവമുണ്ട്. പുറകിൽ ശത്രു അവരോടൊപ്പം വന്നപ്പോഴും മേഘസ്തംഭത്തിൻ്റെ കീഴിലും അഗ്നിസ്തംഭത്തിൻ്റെ കീഴിലും തൻ്റെ ജനത്തെ നടത്തിയ ദൈവം, ശത്രു കാണാതെ അവരെ മറച്ച ദൈവം, ആ ദൈവത്തിന് അവർ ഒരിക്കൽ പോലും നന്ദി പറഞ്ഞില്ല. ചെങ്കടലിൽ ശത്രുവിനെ മുക്കി അവർ ശത്രു എല്ലാം നശിച്ചു എന്ന് കണ്ടപ്പോൾ കരയിൽ വന്ന ദൈവത്തെ സ്തുതിച്ചവർ അടുത്ത സെക്കൻഡിൽ ദൈവത്തിനെതിരായി പെറുപെറുത്തു. കൂടെയുള്ള യഹോവയെ അവർ കണ്ടില്ല. യഹോവ നടത്തിയ വിധങ്ങളെ അവർ ഓർത്തില്ല. എൻ്റെ കൈയുടെ ബലത്താലല്ല, എൻ്റെ ബുദ്ധിയാലല്ല, എൻ്റെ ആരോഗ്യത്താലല്ല ഞാൻ നടന്നത്. ദൈവമേ, നീ എന്നെ നടത്തിയെന്ന് ഒരു വാക്ക് പറയുവാൻ അവർ മറന്നുപോയി. എത്ര ഭയങ്കരമായ ഈ അവസ്ഥ! ആ പ്രതികൂല സാഹചര്യത്തിൽ അവരെ നടത്തിയ ദൈവത്തെ മറന്നുപോയ, എല്ലാത്തിനും പിറുപിറുക്കുന്ന ആ ജനത്തെ പോലെയല്ലേ നമ്മുടെയും ജീവിതം? ഒന്ന് ചിന്തിച്ചു നോക്കുക. ദൈവം നമുക്ക് തരുന്നതെല്ലാം, നമുക്ക് ലഭിക്കുന്നതെല്ലാം നമുക്ക് എന്തോ അവകാശപ്പെട്ടതാണെന്നാണ് നമ്മുടെ ചിന്ത. അതെനിക്ക് തന്നാൽ എന്താ എന്നുള്ള ഒരു ചോദ്യമാണ്. ഒരു ദിവസം നീ ശ്വസിക്കുന്ന വായുവിന് നീ ദൈവത്തിന് എത്ര നന്ദി പറഞ്ഞാൽ മതിയാകും? നിന്റെ കാഴ്ചയ്ക്ക് നീ ദൈവത്തിന് എത്ര നന്ദി പറഞ്ഞാൽ മതിയാകും? കൈയും കാലും തന്ന് നടക്കുവാനുള്ള സ്വാധീനം തന്ന് നിന്നെ മുൻപോട്ട് നടത്തുന്ന ദൈവത്തിന് നീ എത്ര നന്ദി പറഞ്ഞാൽ മതിയാകും? ഇന്നിതെല്ലാം നാം അനുഭവിക്കും, ഓരോ നിമിഷവും നാം അനുഭവിക്കും. പക്ഷേ ഈ അനുഭവിക്കുന്ന നന്മകൾക്ക് നന്ദിയോ സ്തോത്രമോ നാം പറയാറില്ല. ഇസ്രായേൽ ജനത്തിൻ്റെ ആവലാതി കേട്ട ദൈവം ഒരു വൃക്ഷം കാട്ടിയിട്ട് മോശയോട് പറഞ്ഞു, അതിൻ്റെ കൊമ്പ് വെള്ളത്തിലിടുക. ആ പ്രവൃത്തി മോശ ചെയ്തപ്പോഴാണ്, ആ പ്രവൃത്തിയുടെ സാക്ഷാത്കാരമാണ് ആ കയ്പായുള്ള വെള്ളം മധുരമായി തീർന്നത്. പ്രവൃത്തി ചെയ്യുമ്പോൾ മാത്രമേ കയ്പ് മധുരമാകുകയുള്ളൂ. നിന്റെ ജീവിതത്തിൽ ദൈവം നിന്നോട് പറയുന്ന പ്രവൃത്തി നീ എപ്പോൾ അനുസരിക്കുന്നുവോ അപ്പോൾ നിന്റെ ജീവിതവും കയ്പിൻ്റെ അവസ്ഥ മാറി മധുരത്തിൻ്റെ അവസ്ഥയായിത്തീരും. കയ്പിനെ മാറ്റുന്ന, ജീവിതത്തെ മധുരമാക്കുന്ന ഒരു യേശു കൂടെയുണ്ട്. പക്ഷെ പലരും ഈ കൂടെയുള്ള യേശുവിനെ കാണാതെ ജീവിതത്തിൻ്റെ കയ്പ് അനുഭവിച്ച് കഴിയുന്നവരാണ്. തൊട്ടടുത്ത് നമ്മുടെ കയ്യിൽ, തൊടാവുന്ന അകലത്തിൽ ഈ കയ്പ് മധുരമാക്കുന്ന വൃക്ഷം നമ്മുടെ കയ്യിലുണ്ട്. എന്നാൽ ആരും അതിനെ ഉപയോഗിക്കാറില്ല. ദൈവവചനം, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവമായിരുന്നു, വചനം ദൈവത്തോട് കൂടെയായിരുന്നു. എങ്കിൽ ഈ വചനം നമ്മുടെ കയ്പും മാറ്റുന്നതാണ്. നമ്മുടെ കൂടെയുള്ളതാണ് വചനം. ആ വചനം നമ്മുടെ ജീവിതത്തിൽ ഏറ്റെടുത്ത് ജീവിതത്തിൻ്റെ കയ്പ് മാറ്റുവാൻ നാം തയ്യാറാകുമോ? യേശുവിനെ പറ്റി കേട്ടു എന്ന് പറയുന്നവരല്ല അവൻ്റെ വചനം ഉള്ളിൽ ഏറ്റെടുക്കുന്നവരാകുക. നമ്മുടെ ജീവിതത്തിൻ്റെ കയ്പ് മാറ്റുവാൻ ദൈവം തന്ന സമയം അത് നഷ്ടപ്പെടുത്താതെ ഈ വചനം കണ്ടെത്തി ഭക്ഷിക്കുന്നവരായി തീരുക. വചനം നമ്മ ഏറ്റെടുത്താൽ മാത്രം പോരാ, ആ തന്നതിനെ മറ്റുള്ളവർക്കൂടെ പങ്കുവയ്ക്കുന്നവരായുവാൻ നമുക്ക് കഴിയണം. നമ്മുടെ ആത്മീയ കണ്ണുകളെ അവൻ തുറന്നെങ്കിൽ മാത്രമേ ഈ ആത്മീയ സത്യങ്ങളെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയൂ. ആത്മീയ സത്യങ്ങൾ മനസ്സിലാക്കി കഴിയുമ്പോൾ ജീവിതത്തിൻ്റെ കയ്പ് നമുക്ക് മാറിക്കിട്ടും. ഈ ജീവജല നദി മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുന്നവരായി തീരുവാൻ ദൈവം നമ്മളെ അനുവദിക്കട്ടെ. ദൈവിക ആലോചന നൽകിയപ്പോൾ മോശ ഈ വൃക്ഷത്തിൻ്റെ കൊമ്പ് കണ്ടെത്തി ഉപയോഗിച്ചു. പ്രവൃത്തി അവിടെ നടന്നു. പ്രവർത്തിച്ചില്ലായിരുന്നു എങ്കിൽ ഈ മരം നേരത്തെ അവിടെ ഉള്ളതാണ്, മോശ പ്രവർത്തിച്ചപ്പോൾ ആ കയ്പ് മാറി വെള്ളം മധുരമായി തീർന്നു, ജനത്തിനത് പ്രയോജനപ്പെട്ടു. ഇനി മോശം അത് കണ്ടില്ലായിരുന്നു എങ്കിൽ, മോശം അത് ഉപയോഗിച്ചില്ലായിരുന്നു എങ്കിൽ ആ മരം അതിന് ദൈവം നിശ്ചയിച്ചിരിക്കുന്ന ആയുസ് നിന്നു കഴിയുമ്പോൾ ഒരു പ്രയോജനവുമില്ലാതെ കടപുഴകി വീഴുന്ന ഒരു വൃക്ഷമായി തീരുമായിരുന്നു. അതുപോലെ യഹോവ നമ്മുടെ കൂടെയുണ്ട്, സുവാർത്തയും നമ്മുടെ കയ്യിലുണ്ട്. ഈ ദൈവവചനം എല്ലാവർക്കും ഇന്ന് ലഭ്യവുമാണ്. ഈ വചനത്തെ നാം ഉപയോഗിച്ചില്ല എങ്കിൽ അതാർക്കും പ്രയോജനം ചെയ്യത്തില്ല. ഇന്ന് എല്ലാവർക്കും ഇത് ലഭ്യമാണ്. എന്നിട്ടും ചിലർ അത് ദൈവവചനത്തിൻ്റെ പുറത്തു തൊട്ട് ഓരോ ദിവസവും ആരംഭിക്കുന്നവരുണ്ട്. ചിലർ എവിടെ നിന്നോ ഒരു വാക്യം തപ്പിയെടുത്തിട്ട് ആ വാക്യം നോക്കി അവരുടെ ദിവസം ആരംഭിക്കുന്നു. ഇവർ ആർക്കും പ്രയോജനമില്ലാത്തവരായി നശിച്ചു പോവുകയുള്ളൂ. എന്നാൽ ഈ വൃക്ഷക്കൊമ്പ് ഉപയോഗിച്ചതാരോ അവൻ്റെ ജീവിതത്തിൽ അനുഗ്രഹമുണ്ടാകും. അതെ, യഹോവയെ അന്വേഷിപ്പാൻ കഴിയുന്ന സമയത്ത് അവനെ അന്വേഷിക്കുക. അന്വേഷിച്ചാൽ നിശ്ചയമായും കണ്ടെത്തും. ദൈവവചനം ഉപയോഗിക്കുക. നിന്റെ ജീവിതത്തിൽ അവൻ തരുന്ന വാഗ്ദത്തങ്ങളെ ഏറ്റെടുത്ത് പ്രാർത്ഥിച്ച് അനുഗ്രഹം പ്രാപിക്കുക. ഒരിക്കൽ സ്വർണ നാണയം ശേഖരിച്ച് സന്തോഷിക്കുന്ന ധനികനായ ഒരു പിശുക്കനുണ്ടായിരുന്നു. ഭവനത്തിൽ ആ സ്വർണ നാണയങ്ങൾ സൂക്ഷിച്ചു വെച്ച് എന്നും അയാൾക്ക് കാണണമെന്ന് ആഗ്രഹിക്കുമ്പോഴൊക്കെ ആ പണം എടുക്കും, നാണയങ്ങൾ എടുക്കും, കാണും, സന്തോഷിക്കും, വയ്ക്കും. ഒരു ദിവസം ആ മനുഷ്യനൊരു ചിന്ത തോന്നി, എൻ്റെ വീട്ടിലിരിക്കുന്നത് ഇത് ആരെങ്കിലും കണ്ടാലോ ഭവനത്തിനകത്ത് കയറി മോഷണം നടത്തിയെങ്കിലോ എന്ന് പേടിച്ച് പുറത്ത് മണ്ണിൽ കൊണ്ടുപോയി കുഴിച്ചിട്ടു. കുറേ ദിവസം ഈ സ്വർണ്ണ നാണയം കാണാതിരുന്നപ്പോൾ ആ വീട്ടുടമസ്ഥന് ഭയങ്കരമായ പ്രയാസം. അയാൾ മണ്ണ് വെളുപ്പാൻ കാലത്ത് ആ എല്ലാവരും ഉണരുന്നതിന് മുമ്പേ മണ്ണ് മാന്തും, ഈ സ്വർണ്ണ നാണയങ്ങൾ എടുക്കും, കണ്ട് സന്തോഷിക്കും, തിരികെ വയ്ക്കും. അങ്ങനെ കുറേ ദിവസമായപ്പോൾ എവിടെയോ മോഷണം നടത്തിയേച്ച് പോയ ഒരു മനുഷ്യൻ ഇത് കണ്ടുപിടിച്ചു. പിറ്റേ പ്രഭാതം ആളുകൾ കേൾക്കുന്നത് വലിയൊരു നിലവിളിയും ഒരു അലർച്ചയുടെ ശബ്ദവുമാണ്. ആളുകൾ ചെന്നപ്പോഴാണ് മനസ്സിലായത് തൻ്റെ സ്വർണ്ണ നാണയം മോഷ്ടിക്കപ്പെട്ടു എന്ന് പറഞ്ഞ് ആ മനുഷ്യൻ്റെ നിലവിളിയായിരുന്നു. ധനികനായ പിശുക്കൻ്റെ നിലവിളിയാണ് ആ കേട്ടത്. വിവരമറിഞ്ഞ സമീപത്തുള്ള ഒരു വയോധികൻ പറഞ്ഞു, നീ കണ്ടു ഉപയോഗിച്ചില്ല. ഉപയോഗിക്കാൻ അറിയാവുന്നവൻ അതെടുത്തു കൊണ്ടുപോയി. പ്രിയമുള്ളവരെ, ഇത് വെറുമൊരു കഥയായിരിക്കാം, പക്ഷെ ദൈവവചനം ഇന്ന് 24 മണിക്കൂറിൽ ലഭ്യമാണ്. ഇന്ന് വേദപുസ്തകം എല്ലാവരുടെയും കൈകളിലെത്തും, സുലഭമാണ്. ഇത്രയുമൊക്കെ ദൈവം നമുക്ക് സൗകര്യം തന്നിട്ടും ഇതുപയോഗിക്കാത്തവരായി നിങ്ങൾ ഈ ലോകത്തിൽ ജീവിച്ചാൽ എന്നും ഇത് കാണുന്നുണ്ട്. യേശു ആരാണെന്നറിയാം, പക്ഷേ യേശുവിൻ്റെ നന്മയെക്കുറിച്ച് നീ ഒരിക്കൽ പോലും ചിന്തിച്ചിട്ടില്ല. ഒരിക്കൽ പോലും യേശുവിന് നീ നന്ദി പറഞ്ഞിട്ടില്ല. ദൈവവചനത്തെ നീ ഉള്ളിൽ സ്വീകരിച്ചിട്ടില്ല. നീ കണ്ടു, പക്ഷെ ഉപയോഗിച്ചില്ല. ഒരു സമയം നിന്റെ ഈ ഭൂമിയിൽ തീരുമ്പോൾ നീ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടും. ഒരു പ്രയോജനവുമില്ലാത്തവനായി ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ട് നിത്യനരകത്തിൽ വീഴുന്നതാണോ? പ്രയോജനമുള്ളവനായി, ദൈവത്തിനും മറ്റുള്ളവർക്കും പ്രയോജനമുള്ളവനായി ജീവിച്ച് നിത്യതയിൽ എത്തുന്നതാണോ? ഏതാണ് അഭികാമ്യമെന്ന് നമുക്ക് തന്നെ ചിന്തിക്കാം. ഇന്ന് ക്രിസ്തീയ രംഗത്തും യേശുവിനെയും വചനത്തെയും കാണുന്നവരാണ് അധികവും. ഈ സ്വർണ്ണ നാണയം ദിവസവും കണ്ടെടുത്ത് വെച്ചവനെ പോലെ ഇന്ന് പലരും കാഴ്ചക്കാരായി നിൽക്കാൻ ആഗ്രഹിക്കുന്നത്. ആലയത്തിൽ കാഴ്ചക്കാരും കാഴ്ച വസ്തുക്കളും അധികമാകുമ്പോൾ ക്രിസ്തു പുറത്താകുന്നു. യെരുശലേം ദേവാലയത്തെ നോക്കി നിങ്ങൾ ഇതിനെ കള്ളന്മാരുടെ ഗുഹയാക്കി എന്ന് പറയുന്നത് ഇന്നും സത്യം തന്നെയാണ്. ദൈവവൈതൽ ആരാധനയുടെ കാഴ്ചക്കാരാകരുത്. വചനം പറയുന്നതിനു പോലും ഇന്ന് വിലപേശുന്നവരുണ്ട്. ആത്മീയ രംഗത്തും ഇന്ന് സ്ഥാനമാനങ്ങൾക്കാണ് മോഹം. ഇപ്രകാരമുള്ള ചിന്ത വന്നപ്പോൾ ചതിവും വഞ്ചനയുമായി സുവിശേഷം പറയുന്നതിന് സൗജന്യമായി കൊടുക്കാതെ, സൗജന്യമായി ലഭിക്കുന്നത് സൗജന്യമായി കൊടുക്കാതെ പണം ചോദിച്ചു വാങ്ങിക്കുന്നവരുടെ എണ്ണം വർദ്ധിക്കുമ്പോൾ ദൈവം ദുഃഖിക്കുന്നു. അവരുടെയൊക്കെ ജീവിതം കയ്പായി മാറുന്നു. തെറ്റുതിരുത്താൻ ആരും വചനത്തെ സ്വീകരിക്കുന്നില്ല. ദൈവത്തെ മറന്നാൽ, പ്രിയമുള്ളവരെ, നിന്നെ മാത്രമല്ല ഗേഹസിയുടെയും നയമാന്റെയും കുടുംബാംഗങ്ങൾക്കുണ്ടായ കയ്പ് നിന്റെ കുടുംബത്തെയും ബാധിക്കും. ക്രിസ്തുവിനെ കണ്ടെത്തി ജീവിതം മധുരമാക്കുക. അതിനായി ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. വചനം കാണുന്നവരല്ല, വെറുതെ കേട്ടുപോകുന്നവരായിട്ടല്ല, ഹൃദയത്തിൽ ഏറ്റെടുക്കുന്നവരായി തീരുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. കുഞ്ഞുങ്ങളെ, നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ യേശുവേ, അങ്ങ് തന്ന സമയത്ത് വചനം ഉള്ളിൽ ശേഖരിച്ച് ജീവിതത്തിലെ കയ്പ് മാറ്റി മധുരമാക്കി തീർക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. മനോവ്യസനമുള്ളവരെ നല്ല വാക്കിനാൽ സന്തോഷിപ്പിക്കുവാനും ഞങ്ങളുടെ വായുടെ ഫലത്താൽ കയ്പായ ജീവിതത്തെ മധുരമാക്കുവാനും അവർക്ക് നന്മ ലഭിപ്പാനും ഞങ്ങളെ ഉപയോഗിക്കണമേ. അവിടുത്തെ അനുഗ്രഹം ഞങ്ങളോട് കൂടെ ഉണ്ടായിരിക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. BibleStudy.co.in വേണ്ടി തയ്യാറാക്കിയതും അവതരിപ്പിച്ചതും ശാന്തമ്മ വർഗീസ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.